You're listening to Hit 96.7 FM. Dubai's own.
Good morning once again. You are listening to the Big Breakfast Club. With you is John, Arfaz, and with us is Shabu. Good morning, Shabu.
Good morning, Arfaz. Morning, John.
Morning, Shabu. And it's a very, very important day for all of us.
Yeah. ചരിത്രപരമായിട്ടുള്ള ഒരു ദിവസമായി മാറുകയാണ് ഇന്നത്തെ ദിവസം അല്ലേ?
ഇന്ന് ബുധനാഴ്ചയാണ്, നമ്മുടെ ബുക്ക് റിവ്യൂവിന്റെ സമയമാണ്. അപ്പൊ ഇന്നത്തെ ബുക്ക് റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ദിവസവുമായി ചേർന്ന് നിൽക്കുന്ന വളരെ പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ്. നമുക്കറിയാം, ഹസ അൽ മൻസൂരി യുഎയുടെ ആദ്യ ബഹിരാകാശ യാത്രികനാകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. വൈകുന്നേരത്തോടുകൂടി ആ ചരിത്ര മുഹൂർത്തം പിറക്കുകയും ചെയ്യും. പക്ഷേ ഈ ബഹിരാകാശത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ഒരുപക്ഷെ ഹസ അൽ മൻസൂരിയെ പോലുള്ള 241-ാമത്തെ ഒരു യാത്രക്കാരൻ ബഹിരാകാശത്തേക്ക് എത്തുന്ന ഒരു സഞ്ചാരി എന്ന നിലയ്ക്ക് തന്നെ 240 പേര് പോയതിന്റെ ചരിത്രവും അതിന്റെ റെക്കോർഡുകളും ഒക്കെയുണ്ട്. ഈ സാങ്കേതിക അത്രത്തോളം വികസിച്ചതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര പോകുന്നത്. ഒരു നമ്മൾ പറയലേ, ഒരു പിടുത്തവും ഇല്ലാത്തൊരു സ്ഥലത്തോട്ട് നമ്മൾ യാത്ര പോകുന്നത്,
യാതൊരു
ധാരണയില്ലാത്തൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പൊ ചന്ദ്രനിലേക്ക് പോയ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. ചന്ദ്രനിലേക്ക് പോയ ആദ്യത്തെ, ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ഫേഴ്സ്റ്റ് മാൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. നീൽ ആംസ്ട്രോങ്ങിന്റെ ജീവിതം പറയുന്ന പുസ്തകമാണ്.
കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫേഴ്സ്റ്റ് മാൻ എന്നുള്ള പേരിൽ ഒരു ഹോളിവുഡ് സിനിമയും കൂടി വന്നിട്ടുണ്ടായിരുന്നു.
അതെ, ജെയിംസ് ആർ ഹാൻസൺ ആണ് ദ എസൻഷ്യൽ ബയോഗ്രഫി എന്ന് തന്നെ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് നീൽ ആംസ്ട്രോങ്ങിന്റെ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. നീൽ ആംസ്ട്രോങ്ങിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ലൈഫിലുണ്ടായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇതുമായി ചേർത്ത് വായിച്ചു പറയേണ്ടി വരും. നമ്മളിന്ന് ഹസ അൽ മൻസൂരിയെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ ഹസ അൽ മൻസൂരിയുടെ ഉമ്മയോട് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു മറുപടി എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലത്ത് തന്നെ ആകാശത്തേക്ക് കണ്ണുനട്ടിരിക്കുന്ന ഹസയെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ചോദിക്കും, ഈ ആകാശ നീലിമയിലേക്ക് എനിക്ക് എന്നാണ് യാത്ര ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം. ഒരുപക്ഷെ ആ ഒരു സ്വപ്നം, ആ ഒരു താല്പര്യം, ആ ഒരു സങ്കല്പമാണ് യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്, കുട്ടിക്കാലത്ത് കാണുന്ന ചില സ്വപ്നങ്ങൾ. നീൽ ആംസ്ട്രോങ്ങിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം അറിയുന്നവർ പറയുന്നുണ്ട്. കാരണം 5-ാമത്തെ വയസ്സിലാണ്, അന്ന് 1950 കാലഘട്ടങ്ങളാണ്, ആ സമയത്ത് അമേരിക്കയിൽ ഈ വിമാനത്തോടുള്ള ഒരു താല്പര്യമൊക്കെ കൂടുതൽ വർദ്ധിച്ചു വന്ന സമയത്ത് പിതാവിനോടൊപ്പം തന്നെ 5-ാമത്തെ വയസ്സിൽ വിമാനത്തിൽ കയറുകയും, അതായത് ഈ നമ്മൾ യാത്രാ വിമാനത്തിന്റെ കാര്യമല്ല പറഞ്ഞു, അതിൽ കയറി ആകാശത്തിലൂടെ പറക്കുന്നത് വലിയ താല്പര്യത്തോടു കൂടി ഒരു കൗതുകത്തോട് നോക്കിക്കണ്ട നീൽ ആംസ്ട്രോങ് പിന്നീട് ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ആയിട്ട് മാറുകയായിരുന്നു. വിമാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഹൃദയത്തിൽ കൊണ്ട് നടന്ന ഒരു എയറോനോട്ടിക് എഞ്ചിനീയർ ആയി മാറുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മളൊക്കെ ചരിത്രത്തിൽ പറയുന്ന ചന്ദ്രനിലേക്കുള്ള ആ പ്രയാണം. ഇപ്പോഴും അപ്പോളോ എന്ന് കേൾക്കുന്ന ആ ബഹിരാകാശ പേടകം, അതിന്റെ ലിഫ്റ്റ് ഓഫ്, ഇന്ന് വൈകുന്നേരത്തോടുകൂടി യുഎയുടെ ബഹിരാകാശ പേടകം പോകുമ്പോഴും, അല്ലെങ്കിൽ ISRO ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും ഒക്കെ നമ്മൾ കൗതുകത്തോടെ ആ കൗണ്ട് ഡൗൺ നോക്കി കാണാറുണ്ട്. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു ചരിത്ര മുഹൂർത്ത്, ചന്ദ്രനിലേക്ക് 3 യാത്ര അയക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ആ കൗണ്ട് ഡൗൺ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആലോചിച്ച് ഒരു കൗതുകത്തോടെ അപ്പോളോയുടെ ലിഫ്റ്റ് ഓഫ്.
5, 4, 3, 2, 1, 0, all engine running. Lift off. We have a lift off. 32 minutes past the hour. Lift off on Apollo 11.
Oh boy.
ഇത് അന്നത്തെ ഒരു ചരിത്ര മുഹൂർത്തമാണ്.
മാത്രമല്ല, അന്നത്തിലെ ഈ അന്നത്തെ ടെക്നോളജി എന്ന് പറഞ്ഞാല് ഒരു പക്ഷേ നമ്മുടെ മൊബൈൽ ഫോൺ, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതൽ പ്രോസസ്സിംഗ് സ്പീഡ് ഉണ്ട്. അത്രയും കുറവ് സ്പീഡിലും, അല്ലെങ്കിൽ കുറവ് എന്ന ടെക്നോളജിയിലാണ് ചന്ദ്രനിലേക്ക് എത്തിയിരുന്നത്.
നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഫ്രം എ കിഡ് ഹു ടുക്ക് ഹിസ് ഫസ്റ്റ് എയർപ്ലെയിൻ റൈഡ് അറ്റ് അബൌട്ട് 6 ഓഫ് ഏജ് ടു ടെസ്റ്റ് എ പൈലറ്റ് ആൻഡ് ദെൻ ആൻ ആസ്ട്രോനോട്ട് ആംസ്ട്രോങ് ഈസ് ഷോൺ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആസ് ആൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ. അതിനുശേഷം 1950 ഇതിനോടുള്ള താല്പര്യം വർദ്ധിക്കുകയും, എയറോനോട്ടിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ എല്ലാ സാങ്കേതികതകളും മനസ്സിലാക്കുന്ന, ഫ്ലൈറ്റ് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് നീൽ ആംസ്ട്രോങ് മാറുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാക്കിയത് X-15 റോക്കറ്റ് പ്ലെയിൻ, അതൊരു റോസ്റ്റർ ഓഫ് ക്രാഫ്റ്റ് ആണ്, ഇൻക്ലൂഡഡ് ദ X-15 റോക്കറ്റ് പ്ലെയിൻ. ആ വെഹിക്കിളിന്റെ ഫ്ലൈറ്റ് കൺട്രോൾ ഏറ്റെടുക്കാൻ പോലും സാധിക്കുക എന്ന് പറയുന്നത് ആംസ്ട്രോങ്ങിന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറിയെന്നാണ്. ഈ സമയത്തൊക്കെയാണ് റഷ്യ ബഹിരാകാശത്തിലേക്ക് ആദ്യത്തെ സഞ്ചാരിയെ യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് വിടുന്നു. രണ്ട് ലോകരാഷ്ട്രങ്ങൾ അതിലൊന്ന് ബഹിരാകാശത്തേക്ക് പോകുന്നത് റഷ്യ ആയപ്പോ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഉണ്ടായ വിഷമം പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് 1961 May 25 അന്നത്തെ പ്രസിഡന്റായിരുന്ന കെന്നഡി ലോകമൊട്ടാകെ വിളിച്ചു പറഞ്ഞത്.
I believe that this nation should commit itself to achieving the goal before this decade is out of landing a man on the moon and returning him safely to the earth.
ഈ സമയത്തൊക്കെ നീൽ ആംസ്ട്രോങ് ഏറ്റവും മിടുക്കനായ ഒരു പൈലറ്റായി മാറുന്നു, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറുന്നു. ഈ സമയം കോൾഡ് വാർ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതില് യുദ്ധവിമാനങ്ങൾ പറപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ കൈമാറുന്ന യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുന്ന ഒരു പൈലറ്റ് ആയിട്ട് നീൽ ആംസ്ട്രോങ് തെരഞ്ഞെടുക്കപ്പെട്ടു. അതേക്കുറിച്ചൊക്കെ ഒരുപാട് വിവരണങ്ങളുണ്ട്. കാരണം അതികഠിനമായ ഏത് സാഹസ പ്രവൃത്തിയിലും വളരെ കൂളായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരുന്നു നീൽ ആംസ്ട്രോങ്. അങ്ങനെ അതേക്കുറിച്ച് ഒരു വിവരണം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോ അന്നുണ്ടായിട്ടുള്ള അതികഠിനമായ പരീക്ഷണങ്ങൾ, പലപ്പോഴും ജീവൻ തന്നെ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ പോലും നീൽ ആംസ്ട്രോങ് വളരെ കൂളായിരുന്നു. ഒരു ഘട്ടം പറയുന്നുണ്ട്, ഇതുപോലെ ഒരു ഒരു വിമാനത്തിന്റെ പറക്കലിനിടെ അവസാനം അത് പൊട്ടിത്തെറിക്കുകയും ജീവൻ രക്ഷപ്പെട്ട് തിരികെ വരുന്ന അവസരത്തിൽ ഇദ്ദേഹം നീൽ ആംസ്ട്രോങ് അധികം ഈ ഇന്റർവ്യൂകളിലൊന്നും പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവരണം പോലും അദ്ദേഹവുമായിട്ട് നേരിട്ട് പരിചയമുള്ള ഒരാള് എഴുതിയതാണ് ഈ പുസ്തകം. മറ്റു രണ്ടുപേരെ നോക്കുകയാണെങ്കിൽ അവരുടെ പേരിൽ ഒരുപാട് പുസ്തകങ്ങൾ ചന്ദ്രനിലേക്ക് പോയതിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്, ഒരുപാട് ഇന്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീൽ ആംസ്ട്രോങ്ങിന്റെ ഇന്റർവ്യൂ വളരെ അപൂർവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോ അന്ന് ഇദ്ദേഹം ഈ ബ്ലാസ്റ്റ് ഓഫ് സംഭവിച്ചു, വിമാനമൊക്കെ തകർന്നു, കത്തി തകർന്നതിന് ശേഷം തലനാരിഴക്ക് രക്ഷപ്പെട്ട് തിരികെ വന്നിട്ട് ഇദ്ദേഹത്തിനോട് ഏറ്റവും അവസാനമുള്ള ഒരു ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ രക്ഷപ്പെട്ട സമയത്ത് രക്ഷപ്പെട്ട് തിരികെ വന്നിട്ട് നിങ്ങൾ നേരെ പോയത് ഓഫീസിലാണ്, അവിടെ പോയി കുറച്ച് പേപ്പർ വർക്ക് തീർക്കാൻ പോയതായിരുന്നു. അപ്പൊ അത് ചോദിച്ചപ്പോ പറഞ്ഞു വെച്ചാൽ ശരിയാണ്, എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് അത്യാവശ്യമായി തീർക്കേണ്ട ചില പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പോവായിരുന്നു. അത്രയും കൂളായിരുന്നു ഒരു അപകടത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും തിരികെ വന്ന നീൽ ആംസ്ട്രോങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ വിവരിക്കുന്നുണ്ട്. അതായത് ആ അപകടം നടന്നതിന് ശേഷം എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോ ഈ എന്നോട് പറഞ്ഞു വെച്ചാല് നാക്ക് പല്ലിൽ തട്ടിയിട്ട് മുറിഞ്ഞിട്ടുണ്ട്, അപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല, അവ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. നാലോചൂക്ക, ഒരു വിമാനം പറത്തി, പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് വിമാനം കത്തി തീപിടിച്ച് തകർന്ന് താഴെ വീണ്, എന്നിട്ട് വന്ന പൈലറ്റാണ് പറയുന്നത് ചെറുതായിട്ട് നാക്ക് പല്ലു തട്ടി മുറിഞ്ഞു എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് ഒരുപാട് പരിശീലനങ്ങൾക്കും ഒക്കെ ശേഷം നീൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് പേരാണ് ചന്ദ്രനിലേക്കുള്ള യാത്ര പുറപ്പെടുന്നത്. ഒരുപാട് പണം അതിനുവേണ്ടി ചെലവഴിച്ചു, ഒരുപാട് തൊഴിൽ ദിനങ്ങൾ അതിനുവേണ്ടി മാറ്റിവെച്ചു, ഒരുപാട് തൊഴിലാളികൾ അതിനുവേണ്ടി പ്രവർത്തിച്ചു. $24 ബില്യൺ ചെലവിട്ട് അന്നത്തെ $24 ബില്യൺ ചെലവിട്ട് ചന്ദ്രനിലേക്കുള്ള ദൗത്യം പോവുകയാണ്. നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ISRO ചന്ദ്രനിലേക്ക് ഒരു ദൗത്യം നടത്തിയപ്പോൾ നമുക്കറിയാം റോവറും ലാൻഡറും എന്താണ്. റോവറിൽ നിന്ന് വേർപെട്ട് ലാൻഡർ നേരെ ചന്ദ്രന്റെ പ്രതലത്തിലേക്ക് പോകുന്നു എന്നും നമുക്കറിയാം. അപ്പൊ അവിടെ പോയി വീണതാണ് സോഫ്റ്റ് ലാൻഡിംഗ് ആയിരുന്നല്ല, ഹാർഡ് ലാൻഡിംഗ് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് ഈ പ്രതലം എങ്ങനെയാണെന്നും റോക്കും മറ്റതുമൊക്കെ നിറഞ്ഞതാണെന്നും പോയി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നൊക്കെ അറിയാം. ഇതിന്ന് നമുക്കറിയാവുന്നത് ഈ പറഞ്ഞതുപോലെ പോയതിന്റെ ഒരു ചരിത്രവും പഠനമൊക്കെ, അന്ന് ഇതൊന്നും അറിയില്ല. അപ്പൊ ആ ഘട്ടത്തിലാണ്, അപ്പൊ ആദ്യം ഈ റോവർ വേർപെടുമോ എന്നുള്ളതാണ് ജെമിനൈ എന്ന് പറയുന്ന മറ്റൊരു പരീക്ഷണം. ആ ഘട്ടത്തിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടാണ് നീൽ ആംസ്ട്രോങ് കൂട്ടരും തിരിച്ചു വന്നത് എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും നീൽ ആംസ്ട്രോങ് 1969 ഈ ചന്ദ്രദൗത്യത്തിന്റെ കമാൻഡറായി പോകുന്നു. അതിലേക്ക് തെരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് 1961 കെന്നഡി ഈ ദൗത്യം പ്രഖ്യാപിക്കുന്നു. 1961 തന്നെ തനിക്കുണ്ടായ മകൾക്ക് ഗുരുതരമായ രോഗമാണെന്ന് നീൽ ആംസ്ട്രോങ് തിരിച്ചറിയുന്നു. 1962 അതായത് ഈ പ്രഖ്യാപിച്ച ഒരു വർഷം കഴിയുമ്പോൾ മകളെ നഷ്ടപ്പെടുകയാണ്.
It's difficult for me to know. I thought the best thing for me to do in that situation was to continue with my work, keep things as normal as I could, and try as hard as I could not to have it affect my ability to do useful things.
But that's not an easy thing to do. How do you think you did?
At the time, I thought the family was handling it well, and I was doing the best I could.
ഈ ഒരു ദൗത്യത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നീൽ ആംസ്ട്രോങ് മകളെ നഷ്ടപ്പെട്ട വേദനയിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഏതൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടും അദ്ദേഹം തന്റെ കർത്തവ്യത്തിലേക്ക് മുഴുകുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാര്യ ജാനറ്റ് ആദ്യ ഭാര്യയാണ്, ജാനറ്റ് പറയുന്നുണ്ട് ആ നിമിഷത്തെ കുറിച്ച്.
She's just barely two. and we could not save her. We did everything we could for her.
ഇനി ഈ ചന്ദ്രനിലേക്കുള്ള ദൗത്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ ദൗത്യത്തിലും നമ്മൾ ഇപ്പൊ കണ്ടതുപോലെ ഒരുപക്ഷെ നമുക്കിപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പോകുന്നതിന് കൃത്യമായ ഒരു സമയക്രമമുണ്ട്. മാത്രമല്ല ഇതിന്റെ ബാറ്ററിയുടെ ആയുസൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ കേട്ടതുമാണ്. അതുപോലെ ഫ്യൂവലിന്റെ ലഭ്യതയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇവിടെയും സംഭവിച്ചെന്ന് വെച്ചാല് ഈ യാത്രയിൽ ഏറ്റവും അവസാനം ചന്ദ്രോപരിതലത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. നീലാംസ്ട്രോങ് നോക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇറങ്ങാൻ പറ്റിയ ഒരു പ്രതലം കണ്ടെത്താൻ പറ്റുന്നില്ല. നിറയെ വലിയ ക്രേറ്ററുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അവിടേക്ക് ഒരു ലാൻഡിങ്ങിന് സാധ്യതയില്ല. പക്ഷേ റീറൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഡീറൂട്ട് ചെയ്യാനോ പറ്റില്ല. കാരണം ഒന്ന്, ഫ്യൂവലിന്റെ ലഭ്യത. പക്ഷേ ആ നിർണായക ഘട്ടത്തിൽ ലോകം മുഴുവനും അല്ലെങ്കിൽ അമേരിക്കയിലെ ടെലിവിഷൻ ചാനലുകളിൽ ആളുകൾ മുഴുകി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ പോകുമ്പോൾ നീലാംസ്ട്രോങ് പറയുന്നത് ഇവിടെ മുഴുവനും ക്രേറ്റർ ഉണ്ട്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല, ഡീറൂട്ട് ചെയ്യുകയാണെന്ന്. അന്നത്തെ അമേരിക്കൻ ടെലിവിഷന്റെ അവതാരകൻ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ശ്വാസം അടക്കി പിടിച്ചാൽ നിൽക്കുന്ന, കാരണം ഇനി എത്രമാത്രം ഫ്യൂൽ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ജീവൻ അപകടത്തിലാവാൻ പോവാണ്. മറ്റേതോ ഒരു സ്ഥലത്ത് വെച്ച് ഇത് പൊട്ടിത്തെറിച്ച് ഇല്ലാതാവാൻ പോവാണ് എന്നുള്ളൊരു നിമിഷമാണ് പറയുന്നുണ്ട്. ഒരു പ്ലേസ് കണ്ടെത്താൻ പറ്റുന്നില്ല. അത് നീലാംസ്ട്രോങ്ങിന്റെ രണ്ട് വാക്കുകൾ ഇന്ന് കേൾക്കാം നമുക്ക്.
Slopes on the crater covered with very large rocks about the size of automobiles. That was not the kind of place I wanted to try to make the first one.
ഏറ്റവും ഒടുവിൽ ഒരു സ്ഥലം കണ്ടെത്തുകയാണ്. അപ്പോഴും ആളുകളുടെ വിചാരം വെച്ചാൽ ഫ്യൂവൽ എത്രമാത്രം ശേഷിക്കുമെന്നറിയില്ല. അവസാനം നീലാംസ്ട്രോങ്ങിന്റെ ആ വാക്കുകൾ ഇവിടെ ടെറസ്ട്രിയൽ സ്റ്റേഷനിലേക്ക് ലഭിക്കുന്നുണ്ട്.
Roger, Tranquility, we copy you on the ground. You got a bunch of guys about to turn blue. We're breathing again. Thanks a lot.
അങ്ങനെ നീലാംസ്ട്രോങ് ആദ്യമായിട്ട് ഇറങ്ങുന്നു. എല്ലാവർക്കും അറിയാം നീലാംസ്ട്രോങ് അന്ന് ചന്ദ്രനിൽ കാലുകുത്തിയതിന് ശേഷം പറഞ്ഞത് എന്താണ് എന്നുള്ളത്.
I thought, well, when I step off, it's just going to be a little step. It'll be a step from there down to there. But then I thought about all those 400,000 people that had given me the opportunity to make that step and thought, it's going to be a big something for all those folks and indeed a lot of others that even weren't even involved in the project. So it was a kind of a simple correlation of thoughts.
ആ ഒരു ജയന്റ് ലീപ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്ന് പറഞ്ഞ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് വന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാചകം വന്നു, കാരണം വേറെന്തെല്ലാം പറയാമായിരുന്നു. പക്ഷെ ഒരു ആ ഒരു സ്മോൾ സ്റ്റെപ്പാണ്, പക്ഷേ ഹ്യൂമൻ കൈൻഡിലേക്കുള്ള ഒരു ജയന്റ് ലീപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ തിരികെ വന്നു, അതോടുകൂടി നീലാംസ്ട്രോങ്ങിന്റെ ജീവിതമാകെ മാറി. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. കാരണം ലോകത്തിൽ തന്നെ ഒരുപാട് ആരാധിക്കപ്പെടുന്ന വ്യക്തിയായി നീലാംസ്ട്രോങ് മാറുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ഏതോ ഒരു ആരാധ്യ പുരുഷനായി, ഏതോ ഒരു വിചിത്ര ജീവിയായിട്ട് മാറുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നവരാ. പക്ഷെ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഒരു ഫേമസ്. പക്ഷെ നീലാംസ്ട്രോങ് അതിലേക്ക് മുഴുവൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അദ്ദേഹം പോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എല്ലാം ഉപേക്ഷിച്ചിട്ട് അവസാനം ഒരു അധ്യാപകനായിട്ട് പോയി. അവിടെ നിന്ന് പിന്നീട് ഒരു സ്വന്തം ഫാം നടത്തിപ്പുകാരനായിട്ട് പോയി. എല്ലാത്തിനും ഒറ്റപ്പെട്ടു. മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്.
Friends and colleagues all of a sudden looked at us treated us slightly differently than they had months or years before when we were working together. I never quite understood that.
You said once to a reporter, how long must it take before I cease to be known as a spaceman? Why did you make that comment?
I guess we all like to be recognized not for one piece of fireworks but for the ledger of our daily work.
അതാണ്.
ദാറ്റ്സ് സോ അമേസിംഗ്. നമ്മൾ ആക്ച്വലി ബുക്ക് ഇൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ എല്ലാവരും കുറെ ദിവസമായിട്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എമിറാത്തി സ്പേസിലേക്ക് പോകുന്ന ദിവസം ഇന്നാണ്. റിപ്പോർട്ട് തരാൻ വേണ്ടി ഐ തിങ്ക് ഷാബു ഓൾസോ ഗോയിങ് ടു സ്പേസ് സെന്ററിലേക്ക് പോകുന്നുണ്ട് അല്ലേ.
അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹം പറഞ്ഞ അവസാന വാക്ക് ഈ ജയന്റ് ലീപ്പ് ഫോർ ഹ്യൂമൻ കൈൻഡ് എന്ന് പറയുന്നത് മാൻകൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്ന് നീലാംസ്ട്രോങ്ങിന്റെ ജീവിതത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയുമായി ബന്ധപ്പെട്ട പുസ്തകം പരിചയപ്പെടുന്നത്, ഫസ്റ്റ് മാൻ എന്ന പുസ്തകം.
Book review on the Big Breakfast Club.